Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. ചിന്താമലരുകൾ കേൾക്കാം ഇന്ന്. ഈ മാസത്തിന്റെ മേരിയൻ അനുസ്മരണത്തിൽ നിത്യസഹായനാഥയുടെ വർണ്ണനാ ചിത്രത്തെക്കുറിച്ചുള്ള ചിന്താമലരുകൾ കേൾക്കാമെന്ന് ഫാദർ ബിജു മഠത്തിക്കുന്നേൽ CSSR ഈ ചിന്തകൾ. ഇത് അവതരിപ്പിക്കുന്നത് ജോളി അഗസ്റ്റിനും ഫാദർ വില്യം നെല്ലിക്കലുമാണ്. നിത്യസഹായനാഥയുടെ വർണ്ണനാ ചിത്രം അല്ലെങ്കിൽ ഐക്കൺ വിശുദ്ധ ലൂക്കാസ് സുവിശേഷകൻ വരച്ചതെന്നാണ് പാരമ്പര്യം. അതായത് ക്രിസ്താബ്ദം 50-60 കാലഘട്ടത്തിലായിരുന്നു അതെന്ന് വേണം മനസ്സിലാക്കാൻ. കിഴക്കിന്റെ ക്രിസ്ത്യൻ കേന്ദ്രമായ കോൺസ്റ്റന്റിനോപ്പിളിൽ 1453 ഓട്ടോമൻ സാമ്രാജ്യ ശക്തികളുടെ യുദ്ധകാലം വരെ ഈ ചിത്രം അവിടെ വണങ്ങിപ്പോന്നതിന് ചരിത്രരേഖകളുണ്ട്. ബൈസൻറ്റൈൻ ചിത്രണ രീതിയും അതിൽ കുറിച്ചിരിക്കുന്ന ഗ്രീക്കിലുള്ള ലഘുവിവരണവും ഈ ചിത്രത്തിന്റെ പൗരസ്ത്യ ഉത്ഭവവും പിന്നെ പൗരാണികതയും സ്പഷ്ടമാക്കുന്നു. എന്നാൽ പരിശുദ്ധ ഖനികാനാഥയുടെ ഈ അത്ഭുത ചിത്രത്തെക്കുറിച്ചുള്ള കഥ ഇന്ന് ലോകത്ത് ആവർത്തിക്കപ്പെടുന്നത് ആയിരക്കണക്കിന് മേരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിലൂടെയും അവിടങ്ങളിലെ അമ്മയുടെ ചിത്രത്തിരുനടയിൽ പ്രാർത്ഥിക്കുന്ന 10,000-ങ്ങളിലൂടെയുമാണെന്നോർക്കണം.
ഗ്രീസിൽ ഗ്രീറ്റ് ഐലൻഡിലുള്ള ദേവാലയത്തിലാണ് വിശുദ്ധ ലൂക്ക വരച്ചതെന്ന് വിശ്വസിക്കുന്ന അതിമനോഹരമായ പുരാതന മേരിയൻ ചിത്രം പിന്നീട് കാണപ്പെടുന്നത്. 16-ാം നൂറ്റാണ്ടിൽ ദ്വീപിലെ ചെറിയ ആ ദേവാലയത്തിലുണ്ടായിരുന്ന ദിവ്യജനനിയുടെ വർണ്ണനാചിത്രത്തിൽ ആകൃഷ്ടനായ ഒരു വ്യാപാരി ഒരു നാൾ അത് മോഷ്ടിച്ചെടുത്തു. എന്നിട്ടയാൾ സകുടുംബം പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്ക് കുടിയേറി. ക്ലേശപൂർണമായ യാത്രയ്ക്കുശേഷം അയാളും കുടുംബവും റോമിൽ സുരക്ഷിതമായി എത്തിച്ചേർന്നത്രേ. എന്നാൽ വൈകാതെ അയാൾ രോഗഗ്രസ്തനായി. ചിത്രം മോഷ്ടിച്ചതിന്റെ ഭീതിയും മനസ്സിൽ ഉയർന്നിരുന്നു. മരണക്കിടക്കയിൽ ചിത്രത്തിന്റെ കഥ അയാൾ ഒരു റോമാക്കാരൻ സുഹൃത്തിനെ അറിയിച്ചു. അത് ഏതെങ്കിലും ഒരു ദേവാലയത്തിൽ കൊടുക്കണമെന്ന് പറഞ്ഞ് ചിത്രം അയാളെ ഏൽപ്പിച്ചു. എന്നാൽ ചിത്രത്തിന്റെ മനോഹാരിത കണ്ട് അവർ അത് ഭവനത്തിൽ തന്നെ സൂക്ഷിച്ചു. വർഷങ്ങൾ കടന്നുപോയി. സുഹൃത്തും വാഗ്ദാനം നിവർത്തിതമാക്കാൻ സാധിക്കാതെ മരണമടഞ്ഞു. ആ റോമൻ കുടുംബത്തിലെ ചെറുമകൾക്ക് ഒരുനാൾ കന്യകാനാഥ പ്രത്യക്ഷപ്പെട്ടു. വർണ്ണന ചിത്രം വിശുദ്ധ മത്തായിയുടെ റോമിലുള്ള ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കണമെന്നറിയിച്ചു. മേരി മേജർ ലാറ്ററൻ ബസലിക്കകളുടെ ഇടയിലുള്ള ഒരു ചെറു ദേവാലയമായിരുന്നു അപ്പസ്തോലൻ മത്തായിയുടെ നാമത്തിലുള്ള പള്ളി. ഏറെ സംശയത്തോടും പരിഭ്രാന്തിയോടും കൂടെ കുടുംബനാഥ 1499 March 27 ചിത്രം ദേവാലയാധികൃതർക്ക് കൈമാറി. പിന്നെ 300 വർഷത്തോളം നിത്യസഹായനാഥയുടെ വർണ്ണന ചിത്രത്തിന്റെ സ്ഥാനം അതായിരുന്നു. March 1798 നെപ്പോളിയന്റെ സൈന്യം റോമാ നഗരം ആക്രമിച്ചു. വിശുദ്ധ മത്തായിയുടെ നാമത്തിലുള്ള ചെറിയ ദേവാലയം അക്കാലത്ത് അഗസ്തീനിയൻ സന്യാസിമാരുടെ കീഴിലായിരുന്നു. ആശ്രമവും ദേവാലയവും യുദ്ധത്തിൽ മിക്കവാറും നശിപ്പിക്കപ്പെട്ടു. യുദ്ധാനന്തരം 1819 അയർലൻഡിൽ നിന്നും മടങ്ങിയെത്തിയ കുറേ സന്യാസികൾ റോമിൽ ടൈബർ നദീതീരത്ത് ഉംബേർത്തോ പാലത്തിനടുത്തുള്ള കൃപയുടെ മാതാവിന്റെ ദേവാലയത്തോട് ചേർന്ന് ഒരു സമൂഹം ആരംഭിച്ചു. അവരുടെ സ്വകാര്യ ചാപ്പലിലേക്ക് അക്കാലത്ത് നിത്യസഹായനാഥയുടെ ചിത്രം കൊണ്ടുവരപ്പെട്ടെങ്കിലും അതവിടെ ആശ്രമക്കപ്പേളയിൽ ഏതാണ്ട് ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു. എന്നാൽ അക്കാലത്ത് അവിടെ ജീവിച്ച സന്യാസ സഹോദരൻ അഗസ്റ്റിൻ ഓർസേത്തിക്ക് ചിത്രം പ്രിയപ്പെട്ടതായിരുന്നു. ഒപ്പം അക്കാലത്തെ ഒരു അൾത്താരബാലൻ മിഷേൽ മാർക്കിയും ഈ മനോഹര ചിത്രം ശ്രദ്ധിക്കുകയും അതിന്റെ മുന്നിൽ പതിവായി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. മിഷേൽ മാർക്കി പിന്നീട് ദിവ്യരക്ഷക സഭയിൽ ചേർന്ന് വൈദികനായി. ചിത്രത്തെക്കുറിച്ച് ബ്രദർ ഓർസേത്തി പറഞ്ഞിട്ടുള്ളത് ഫാദർ മിഷേൽ മാർക്കി ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു:
മകനെ, ആശ്രമക്കപ്പേളയിലെ മാതാവിന്റെ ചിത്രത്തിന് ദൈവികതയുണ്ട്. നീ അമ്മയോടൊന്നും പ്രാർത്ഥിക്കാൻ മറന്നുപോകരുത്. അത്ഭുത ചിത്രമാണത്.
പ്രായമായപ്പോൾ കാഴ്ചയെല്ലാം നഷ്ടപ്പെട്ട ബ്രദർ ഓർസേത്തി 1853 86-ാമത്തെ വയസ്സിൽ മരണമടഞ്ഞു. മരണസമയത്ത് അദ്ദേഹം അവിടുത്തെ അഗസ്തീനിയൻ സമൂഹത്തോട് ആവശ്യപ്പെട്ടത് കപ്പേളയിൽ ദൈവമാതാവിന്റെ ചിത്രം ഒരു പൊതുവണക്കത്തിനായി പ്രതിഷ്ഠിക്കപ്പെടണം എന്നായിരുന്നു. 1855 റോമിലെ ദിവ്യരക്ഷക സഭാംഗങ്ങൾ വില്ല കസേർത്ത എന്ന വസ്തു വാങ്ങി. വിശുദ്ധ മത്തായിയുടെ നാമത്തിലുള്ള ആശ്രമവും കപ്പേളയും ഈ ഭൂസ്വത്തിലായിരുന്നു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ സഭാസ്ഥാപകനായ വിശുദ്ധ അൽഫോൻസ് ലിഗോരിയുടെ നാമത്തിൽ അവിടെ ഒരു വലിയ ദേവാലയം പണിയാനുള്ള ഏർപ്പാടായി. പുതിയ ദേവാലയം പണിയാൻ വാങ്ങിയ ഭൂമിയുടെ ചരിത്രമറിയുന്നതിൽ അന്നത്തെ റിഡംപ്റ്ററിസ്റ്റ് വൈദികർ തൽപരരായിരുന്നു. അവിടെ നിലനിന്നിരുന്ന വിശുദ്ധ മത്തായിയുടെ നാമത്തിലുള്ള കപ്പേളയെക്കുറിച്ചും അതിൽ സൂക്ഷിച്ചിരുന്ന നിത്യസഹായനാഥയുടെ വർണ്ണനാ ചിത്രത്തെക്കുറിച്ചും അവർ മനസ്സിലാക്കി. സാധിക്കുമെങ്കിൽ ചിത്രം നവീകരിച്ച് പുതിയ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കണമെന്നും ആഗ്രഹമായി. അനുവാദത്തിനായി ദിവ്യരക്ഷക സഭയുടെ അന്നത്തെ സുപ്പീരിയർ ജനറൽ ഫാദർ നിക്കോളാസ് മാവുറോൺ വത്തിക്കാനെ സമീപിച്ചു. റോമിലെ മേരി മേജർ, വിശുദ്ധ ജോൺ ലാറ്ററൻ എന്നീ ബസീലിക്കകൾക്ക് മധ്യേ സ്ഥാപിതമായ ദിവ്യരക്ഷക സഭയുടെ പുതിയ ദേവാലയത്തിൽ നിത്യസഹായനാഥയുടെ ചിത്രം പ്രതിഷ്ഠിക്കാനുള്ള അനുമതി രേഖാമൂലം നൽകിയത് ഭാഗ്യസ്മരണാർഹനായ 9-ാം പിയൂസ് പാപ്പയാണ്. എന്നാൽ ഈ ചിത്രത്തിലൂടെ കന്യകാനാഥയുടെ നാമം ലോകമെമ്പാടും അറിയപ്പെടണം. ഇങ്ങനെ സഭാധ്യക്ഷനോട് അനുമതിക്കത്തിൽ പാപ്പ ആവശ്യപ്പെടുകയും ചെയ്തു. 1866 ഏപ്രിൽ 26 ചിത്രം റോമിലെ മെറുലാന വീഥിയിൽ പണിതീർത്ത വിശുദ്ധ അൽഫോൻസ് ലിഗോരിയുടെ ദേവാലയത്തിൽ പൊതുവണക്കത്തിനായി പ്രതിഷ്ഠിക്കപ്പെട്ടു. ദിവ്യരക്ഷക സഭാംഗങ്ങളാണ് നിത്യസഹായ മാതാവിനോടുള്ള ഭക്തി വർണ്ണനാ ചിത്രത്തിലൂടെയും അതിനെ കേന്ദ്രീകരിച്ചുള്ള നവനാൾ ഭക്തിയിലൂടെയും ലോകമെങ്ങും പ്രചരിപ്പിച്ചത്.
ഇനി നമുക്ക് ലോകത്തേറെ പ്രശസ്തമായ നിത്യസഹായ മാതാവിന്റെ ചിത്രത്തെക്കുറിച്ച് പഠിക്കാം. മാതാവിന്റെ ഇരുഭാഗത്തുമായി നാം കാണുന്നത് മിഖയേൽ ഗബ്രിയേൽ മുഖ്യദൂതന്മാരാണ്. മാലാഖമാരുടെ കൈകളിൽ സാധാരണ കാണുന്ന സംഗീതവാദ്യങ്ങളല്ല ഇവിടെ നാം കാണുന്നത്. അവ പീഡനങ്ങളുടെ ഉപകരണങ്ങളാണ്. അവയെ രക്ഷയുടെ ഉപകരണങ്ങളെന്ന് വിശേഷിപ്പിക്കാം. കാരണം അവ ക്രിസ്തുവുമായി ബന്ധപ്പെട്ട കുരിശും കുന്തവും നീർപ്പഞ്ഞിയുമാണ്. അതുകൊണ്ട് ഇവിടെ മാലാഖമാർ സദ്വാർത്തയുടെ പ്രഘോഷകർ മാത്രമല്ല, അവർ രക്ഷയുടെ സന്ദേശവാഹകരായി മാറുന്നു. ചിത്രത്തിലെ അമ്മയും മകനും വാത്സല്യമാണ് പ്രകടമാക്കുന്നത്. അമ്മ മകന്റെ ചാരത്തേക്ക് ശിരസ് ചായ്ച്ചിരിക്കുമ്പോൾ തന്റെ ഇടത്തെ കൈത്തണ്ടിൽ വാത്സല്യത്തോടെ മകൻ അമ്മയോട് ചേർന്നിരിക്കുകയാണ്. അമ്മയുടെ സ്നേഹം മാനവരാശിയുടെ തലമുറകളിലേക്കും ഭാവിയിലേക്കും ക്രിസ്തുവിലൂടെ പ്രവഹിക്കുന്നെന്ന് വേണം ഇവിടെ നമുക്ക് അർത്ഥമാക്കാൻ.
യേശുവിന്റെ കണ്ണുകളിൽ ഭീതിയല്ല, ശാന്തതയാണ്. മുകളിലേക്ക് ദൃഷ്ടി പതിക്കുന്ന അവിടുന്ന് തന്റെ പീഡകളിലേക്കും പിതാവിങ്കിലേക്കുമാണ് നോക്കുന്നത്. താൻ ആശ്ലേഷിക്കേണ്ട ദൈവഹിതം അവിടുന്ന് ദർശിക്കുന്നു. അതിൽ താൻ ഏകനല്ലെന്നും അമ്മ തന്റെ ചാരത്തുണ്ടെന്നും തുണയ്ക്കുമെന്നും മനസ്സിലാക്കുന്നു. യേശുവിന്റെ പാദരക്ഷകൾ ഒന്ന് അഴിഞ്ഞുകിടക്കുന്നു, മറ്റൊന്ന് പാദത്തോടു ചേർന്നിരിക്കുന്നു. അഴിഞ്ഞുകിടക്കുന്ന പാദരക്ഷ അവിടുത്തെ മാനുഷിക ഭാവത്തിന്റെയും വിനയത്തിന്റെയും അടയാളമാണ്. പാദത്തോട് ചേർന്നിരിക്കുന്നത് ദൈവികതയെ സൂചിപ്പിക്കുന്നു. പഴയ നിയമത്തിൽ റൂത്തിന്റെ പുസ്തകം വിവരിക്കുന്ന പാദത്തോട് ചേർന്നുള്ള പാദരക്ഷ ഉടമ്പടി ഭദ്രമായിരിക്കുന്ന രക്ഷയുടെ അടയാളമാണ്. അങ്ങനെ മാനവകുലവുമായി ക്രിസ്തു പങ്കുവച്ച സ്വയാർപ്പണത്തിന്റെയും രക്ഷണീയ കർമ്മത്തിന്റെയും അടയാളമാണ് ഈ ചിത്രം. മറിയത്തിന്റെ മേലങ്കിയിൽ വരച്ചു ചേർത്തിരിക്കുന്ന 8 മൂലകളുള്ള സ്വർണ നക്ഷത്രം സമുദ്രതാരവും കിഴക്കുനിന്നുള്ള ജ്ഞാനികളെ ബെത്ലഹേമിലേക്ക് നയിച്ച രക്ഷയുടെ ദിവ്യജ്യോതിസിനെയുമാണ് സൂചിപ്പിക്കുന്നത്.
ചിത്രത്തിലെ അമ്മ നമ്മെ ഓരോരുത്തരെയും വീക്ഷിക്കുകയാണ്. ആർദ്രമായി നോക്കുന്ന നയനങ്ങൾ, അമ്മയുടെ കണ്ണുകൾ മനുഷ്യകുലത്തെ ഓർത്ത് ആകുലപ്പെടുന്നതുപോലെയാണ്. ജീവിതയാത്രയിൽ നമ്മെ അനുഗമിക്കുകയും കാത്തുപാലിക്കുകയും ചെയ്യുന്ന അമ്മയുടെ കണ്ണുകളാണവ. ഇനി അമ്മയുടെ കരങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു കൈ വാത്സല്യത്തോടെ തന്റെ മകനെ താങ്ങിപ്പിടിച്ചിരിക്കുന്നു. വലതുകരമെന്നാൽ ക്രിസ്തുവിലേക്ക് ചൂണ്ടിയുമിരിക്കുന്നു. അവിടുന്നാണ് വഴി, സത്യം, ജീവൻ എന്ന് നമുക്ക് പറഞ്ഞു തരികയും അവിടുന്ന് പറയുന്നത് പോലെ ചെയ്യുക എന്ന് നമ്മെ ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്നില്ലേ? ഇനി ആ അമ്മയുടെ ചിത്രത്തിലെ രണ്ട് കൈകളും കൂട്ടിനോക്കുമ്പോൾ ദിവ്യകാരുണ്യമായ യേശുവിനെ ആദരവോടെ ഉയർത്തി നമുക്ക് നൽകുന്നത് പോലെയാണ്. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ നിങ്ങളുടെ രക്ഷയ്ക്കുള്ള ദിവ്യസുതൻ എന്ന സന്ദേശം നമുക്ക് ലഭിക്കുന്നു.
അമ്മയുടെയും മകന്റെയും കരങ്ങൾ സന്ധിക്കുന്ന ദൃശ്യം വർണ്ണനാ ചിത്രത്തിന്റെ കേന്ദ്രഭാഗവും കാതലായ സന്ദേശവുമാണ്. അമ്മയുടെ കരങ്ങളിൽ മകന്റെ കൈകൾ ഉൾച്ചേർത്തിരിക്കുകയാണ്. ആ കൈകളെ അമ്മ വാത്സല്യത്തോടെ ഉൾക്കൊള്ളുന്നു. മനുഷ്യരായ നമ്മുടെ കുഞ്ഞിക്കൈകളെ സ്വീകരിക്കാൻ വലിപ്പവും തുറവുമുള്ള മാതൃഹൃദയത്തിന്റെ വിശാലതയാണ് അമ്മയുടെ മനോഹരമായ കൈക്കുമ്പിളിൽ ബിംബവൽക്കരിക്കപ്പെടുന്നത്.
ഐക്കൺ എന്ന മൂലത്തിന്റെ ഗ്രീക്ക് വാക്കിന് ചിത്രമെന്നേ അർത്ഥമുള്ളൂ. എന്നാൽ അത് ഒരു വർണ്ണനാ ചിത്രമാണ്. വർണ്ണനകൾ കലാകാരൻ അല്ലെങ്കിൽ ഐക്കണോഗ്രാഫർ വരയ്ക്കുകയല്ല, തന്റെ ഭാവനയിൽ ധ്യാനാത്മകമായി സൃഷ്ടിക്കുന്ന പൗരസ്ത്യ ശൈലിയാണിത്. ഉദാഹരണത്തിന്, പിന്നിൽ പിടിപ്പിച്ചിരിക്കുന്ന സ്വർണ്ണ നിറത്തിലുള്ള പശ്ചാത്തലം സ്വർഗീയ ശോഭയെ അല്ലെങ്കിൽ ദൈവിക ശോഭയെ പ്രതിനിധാനം ചെയ്യുന്നു. ചായങ്ങൾ അർത്ഥസമ്പുഷ്ടമായും തട്ടുകളായും ചാലിച്ചു ചേർത്താണ് ഒരു കലാകാരൻ ഐക്കൺ പൂർത്തീകരിക്കുന്നത്. അങ്ങനെ രചയിതാവിന്റെ ഭാവനയിൽ സ്വർഗവും ഭൂമിയും സന്ധിക്കുന്ന ഒരു സൃഷ്ടിയായി ഐക്കൺ അവതരിപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ ആവിഷ്കരിക്കപ്പെടുന്നു. അതിനാൽ ചിലപ്പോൾ ഒരു കലാകാരന്റെ ഇന്ദ്രിയാതീതമായ ചൈതന്യം വർണ്ണനാചിത്രങ്ങളിൽ ഉൾച്ചേർന്നിരിക്കുന്നുവെന്ന് പറയാം. പരമ്പരാഗതമായൊരു വർണ്ണനാ ചിത്രീകരണത്തിൽ മൂന്ന് വ്യക്തികളുടെ സാന്നിധ്യം ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. ആദ്യമായിട്ട് ചിത്രത്തിൽ വിഷയീഭവിക്കപ്പെടുന്ന പ്രധാന വ്യക്തിത്വമാണ്. രണ്ടാമതായിട്ട് ചിത്രകാരൻ തന്നെ അതിൽ ഉൾപ്പെടുന്നുവെന്നാണ് പറയുന്നത്. മൂന്നാമതായിട്ട് കാഴ്ചക്കാർ, ആസ്വാദകർ അല്ലെങ്കിൽ ചിത്രത്തെ ധ്യാനിക്കുന്നവര്.
ഭൂമിയിലെ വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെയാണ് ദൈവിക കാഴ്ചപ്പാട് കലാകാരൻ സൃഷ്ടി ചെയ്യുന്നത്. അങ്ങനെ ഭൗമിക വർണ്ണനകൾ ഉപയോഗിച്ച് സ്വർഗീയ ചിന്തകൾ സൃഷ്ടിക്കുന്നതാണ് ഈ കിഴക്കൻ ചിത്രണ രീതി. വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ബ്രഷും വർണ്ണപ്പൊടികൾ ചാലിക്കാനുള്ള ദ്രാവകവും ജന്തുലോകത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ചിത്രത്തിന് ചുവരാകുന്ന മരവും അതിന്റെ ചട്ടവും സസ്യലോകത്തെയും സ്വർണത്തട്ടും കുമ്മായപ്പൊടിയും നിറങ്ങൾക്കായി ചേർക്കുന്ന പച്ചിലയും ധാതുക്കളും ഭൂമിയുടെ നിറങ്ങളാണ്. അങ്ങനെ നിറക്കൂട്ടിന്റെ പ്രക്രിയയിൽ വർണ്ണചിത്രം ആത്മീയതയുടെ സംവേദന മാധ്യമമായി ഭവിക്കുന്നു. പ്രകൃതിയിലെ പദാർത്ഥങ്ങൾ കൂട്ടിയും ചാലിച്ചും കലാകാരൻ എല്ലാറ്റിലും എല്ലാമായ ക്രിസ്തുവിനെ രൂപപ്പെടുത്തുന്നു. അങ്ങനെ വർണ്ണനാചിത്രം ക്രിസ്തു കേന്ദ്രീകൃതമാണ്. അത് വരയിലും വർണ്ണത്തിലും ക്രിസ്തുവിനെ വർണ്ണിക്കുന്നു. ദൈവത്തിന്റെ പ്രതിച്ഛായയാണ് ക്രിസ്തു. അവിടുന്ന് ദൈവമാണ്. അതിനാൽ വർണ്ണനാചിത്രം അല്ലെങ്കിൽ ഐക്കൺ നമ്മെ ദൈവോന്മുഖരാക്കുന്നു. അതിൽ തന്നെ ഒരു പ്രാർത്ഥനയായി മാറുന്നു. വർണ്ണപ്പകിട്ടാർന്നൊരു ഗീതമായി ലയിക്കുന്നു.
ഇനി നീണ്ട കണ്ണുകളും അടഞ്ഞ ചുണ്ടും നീണ്ടുമെലിഞ്ഞ മൂക്കുമെല്ലാം വർണ്ണനാചിത്രത്തിന്റെ പൊതുവായ പ്രത്യേകതകളാണ്. ഇതെല്ലാം ഭൗമികമായൊരു കാഴ്ചപ്പാടിൽ നിന്ന് നമ്മെ ആത്മീയമായൊരു കാഴ്ചപ്പാടിലേക്ക് ഉയർത്തുന്നുവെന്നാണ് ഐക്കണോഗ്രാഫി അല്ലെങ്കിൽ വർണ്ണനാചിത്രശാസ്ത്രം പഠിപ്പിക്കുന്നത്. അതുപോലെ ചിത്രത്തിലെ എല്ലാ ബിംബങ്ങളും കാഴ്ചക്കാരിലേക്ക് ദൃഷ്ടി പതിക്കുന്ന രീതിയാണ് ഇതിൽ അവലംബിച്ചിരിക്കുന്നത്. മാത്രമല്ല, വർണ്ണനാചിത്രങ്ങളിൽ നിഴൽപ്പാടുകൾ, ഷെയ്ഡ്സ് ഓർ ഷാഡോസ് ഇല്ലെന്നതും മറ്റൊരു സവിശേഷത തന്നെ. മാത്രമല്ല, നാം ഒരു വർണ്ണനാചിത്രം പഠിക്കുകയോ അതിൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും ചിത്രത്തിലെ വ്യക്തിയോടും വിഷയത്തോടും സംയോജിച്ച് അതൊരൾത്താരവേദിയായി മാറുന്നു അല്ലെങ്കിൽ ഒരു സമർപ്പണവേദിയായി മാറുന്നുവെന്നാണ് വർണ്ണനാചിത്രശാസ്ത്രം പറയുന്നത്.
വളരെ ചെറുപ്രായത്തിലെ നിത്യസഹായ മാതാവിന്റെ അത്ഭുത ചിത്രത്തിന്റെ പകർപ്പ് കണ്ടിട്ടുണ്ട്. അതിന്റെ ഓർമ്മയും അതിനു മുന്നിലെ പ്രാർത്ഥനയും മനസ്സിന് സന്തോഷവും സമാധാനവും തരുന്നതാണ്. മാലാഖമാരുടെ കൈകളിലെ പീഡകളുടെ അടയാളങ്ങൾ കണ്ടു ഭയന്ന ഉണ്ണിയേശുവിന് അമ്മ നൽകുന്ന അഭയസങ്കേതമാണ് ചിത്രത്തിന്റെ ആകർഷണം. വേദനയെയും ആശങ്കയെയും ധൈര്യമാക്കി മാറ്റുന്നത് അമ്മയുടെ ആശ്ലേഷമാണ്. അതിനാൽ യേശുവിന്റെ അമ്മ ഇന്ന് ജീവിത ക്ലേശങ്ങളിൽ ഭയന്നു ജീവിക്കുന്ന നമ്മെ എല്ലാവരെയും ആശ്ലേഷിക്കുകയും ആത്മവിശ്വാസം നൽകുകയും ചെയ്യുന്നു. യേശുവിന്റെ പീഠകളിൽ അടുത്തുണ്ടായിരുന്ന അമ്മയുടെ ചിത്രത്തിരുനടയിൽ നിൽക്കാം, സഹായം തേടാം. ഈ അമ്മ നിത്യസഹായിനിയാണ്.
ഈ ഗാനം ആലപിച്ചത് ഡാവിനയും സംഘവുമാണ്. രചന ഫാദർ വില്യം നെല്ലിക്കൽ, സംഗീതം ഫാദർ വില്യം നെല്ലിക്കലും ഹാരി കൊറയയുമാണ്. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ജോളി അഗസ്റ്റിനും ഫാദർ വില്യം നെല്ലിക്കലും അവതരിപ്പിച്ച നിത്യസഹായ നാഥയുടെ വർണ്ണനാ ചിത്രത്തെക്കുറിച്ചുള്ള ചിന്താമലരുകളാണ്. ഇതെഴുതിയത് ഫാദർ ബിജു മഠത്തിക്കുന്നൽ CSSR ആണ്. ഇതോടെ ഇന്നത്തെ മലയാള പ്രക്ഷേപണം സമാപിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.